ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മാത്തുക്കുട്ടി എന്ന മേരിക്കുട്ടിക്ക് ആണിന്റെ രൂപവും പെണ്ണിന്റെ സ്വഭാവവുമായിരുന്നു. അച്ഛനും അമ്മയും എത്ര ശ്രമിച്ചിട്ടും ആ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മാത്തുക്കുട്ടിക്ക് മേരിക്കുട്ടിയാവണം, ആണിന് പെണ്ണാവണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഏതൊരു കുടുംബത്തിലും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം മേരിക്കുട്ടിയുടെ ജീവിതത്തിലുമുണ്ടായി.
ഡോക്ടർ, എന്റെ ശരീരം ആണിന്റെയാണ്, ബട്ട് എന്റെ മനസ്സ് പെണ്ണിന്റെയാണ്. എനിക്ക് സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു സ്ത്രീയാവണം. പ്ലീസ് ഹെൽപ് മീ.
ഒടുവിൽ വീടുവിട്ടിറങ്ങിയ മേരിക്കുട്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പെണ്ണായി നാട്ടിൽ തന്നെ തിരിച്ചെത്തി. രഞ്ജു ശങ്കർ സംവിധാനം ചെയ്ത് ജയസൂര്യ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന്റെ കഥ ഇതാണ്. കഥ ഇത്രമാത്രമാണ് എന്നല്ല പറയേണ്ടത്, കഥ ഇത്രത്തോളം വലുതാണ്. കാരണം ആണും പെണ്ണുമല്ലാത്തവർ, ഹിജഡകൾ എന്നൊക്കെ പരിഹസിക്കുന്നവരുടെ ജീവിതം അവതരിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്താൻ കഴിയുന്ന വിധത്തിൽ സിനിമ ചെയ്യുമ്പോൾ അത് ചെറിയ കാര്യമല്ല, വലിയൊരു വെല്ലുവിളിയാണ്. സിനിമ കണ്ട് ആളുകൾ വഴിതെറ്റുന്നു എന്ന് പറയുന്ന സമൂഹമാണ് നമ്മുടേത്. ദൃശ്യം സിനിമ കണ്ടപ്പോൾ കുറ്റകൃത്യങ്ങളെ മറയ്ക്കാനുള്ള വഴികൾ സ്വീകരിച്ച ക്രിമിനലുകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഞാൻ മേരിക്കുട്ടി പോലുള്ള സിനിമ കണ്ടാലെങ്കിലും നേരത്തെ പറഞ്ഞ മേരിക്കുട്ടിമാരുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാത്ത വിധം മാറേണ്ടതായിരുന്നില്ലേ? അതോ സിനിമയിലെ നന്മ സ്വീകരിക്കപ്പെടാനുള്ളതല്ല, തിന്മ മാത്രമേ സ്വാധീനിക്കൂ എന്നാണോ? അങ്ങനെയാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഞാൻ മേരിക്കുട്ടി പോലുള്ള സിനിമകൾ ഉണ്ടായിട്ടും കേരളത്തിന്റെ മനസ്സ് മാറിയിട്ടില്ല. ഉപജീവനമാർഗമായ ബിരിയാണി വിൽപ്പന ചിലർ തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ച് ഫെയ്സ്ബുക്ക് ലൈവിലെത്തി പൊട്ടിക്കരഞ്ഞ ട്രാൻസ്ജെൻഡർ സംരംഭക സജിനയെക്കുറിച്ച് കേട്ടിട്ട് അധിക ദിവസമായില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ബിരിയാണി വിൽക്കുവാൻ തന്നെ ചിലർ അനുവദിക്കുന്നില്ല എന്ന് സജിന പറഞ്ഞത്. ആണും പെണ്ണും കെട്ടവരെന്ന് അധിക്ഷേപിക്കുന്നു. കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത്, എന്നാൽ അതിനും ചിലർ സമ്മതിക്കുന്നില്ല എന്ന് കണ്ണീരോടെ സജന ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് നമ്മൾ കേട്ടു.
ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയും, കച്ചവടം തുടങ്ങിയപ്പോ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവര്. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സംബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ പോയി പരാതി വരെ പോലീസിൽ കൊടുത്തിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് എതിരെടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ സാധനം എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കിയും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. ഞങ്ങളുടെ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആണും പെണ്ണും കെട്ടതാണെന്നും പറഞ്ഞ് കളിയാക്കലും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആരോട് പോയി പറയാം? ഞങ്ങൾ നാലഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് നാലഞ്ച് പേര് ജീവിക്കുന്ന ജോലിയാണ്. നിങ്ങൾ കുറച്ചു പേരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിരിയാണി വാങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ എവിടെ കാരാ നിൽക്കുന്നതൊക്കെ. അഞ്ചാറ് കുടുംബം കഴിയുന്നതായിരുന്നു, എല്ലാം നിന്ന് അത്ര സങ്കടമുണ്ട്.
ഒടുവിൽ സജിനയെ സഹായിക്കാൻ നടൻ ജയസൂര്യ തന്നെ രംഗത്ത് വന്നു. സുരക്ഷയൊരുക്കും എന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. തീർന്നില്ല പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം മറ്റൊരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ പ്രശ്നമുണ്ടായി. എറണാകുളം ആലുവ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. നേര്യമംഗലം സ്വദേശി അന്നയാണ് മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സാമൂഹ്യവിരുദ്ധർ നിരന്തരം ആക്രമിക്കുന്നു എന്ന് പരാതി നൽകാനാണ് ട്രാൻസ്ജെൻഡർ യുവതിയായ അന്നയും സുഹൃത്തുക്കളും ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ പരാതി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് അധിക്ഷേപിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. ഇതിനെ തുടർന്നാണ് അന്ന പോലീസ് സ്റ്റേഷന് മുന്നിലെ ആൽമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ലോകത്തിന്റെ മുന്നിൽ ട്രാൻസ്ജെൻഡർ സൌഹൃദ ദേശമാണ് കേരളം. രാജ്യത്തിന്റെ പൊതുബോധം ട്രാൻസ്ജെൻഡറുകൾക്ക് നികൃഷ്ടമായ ഒരിടം നൽകുമ്പോൾ കേരളം അതിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളടക്കം പറയുന്നത്. എന്നാൽ ആഘോഷിക്കപ്പെടുന്ന ഈ ട്രാൻസ് സൌഹൃദ അന്തരീക്ഷത്തിലും ഈ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഇന്നത്തെ ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. ലിംഗം, ലൈംഗികത, ലൈംഗികത്വം എന്നിവയെക്കുറിച്ച് സമൂഹത്തിന് വലിയ ബോധ്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്ജെൻഡർ എന്ന പദത്തെ ഉൾക്കൊള്ളാൻ പോലും കേരളം പരുവപ്പെട്ടിട്ടില്ല. ട്രാൻസ്ജെൻഡർ സൌഹൃദമാണ് എന്ന് നോട്ടീസ് പതിച്ച ഓഫീസിൽ പോലും ട്രാൻസ്ജെൻഡർ സൌഹൃദ ശൌചാലയം പോലും കാണാനാകില്ല. മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്, എന്നാൽ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും ട്രാൻസ്ജെൻഡേഴ്സിന് സാധിക്കുന്നില്ല. ട്രാൻസ്ജെൻഡറുകളെ ജോലിക്കെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ സ്ഥാപനമായിരുന്നു കൊച്ചി മെട്രോ. വഴികാട്ടുന്ന കേരളം എന്ന നിലയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന തീരുമാനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാഴ്ത്തി. എന്നാൽ യാതൊരു വിവേചനവും ഉണ്ടാവില്ല എന്ന ഉറപ്പിൽ ജോലിയിൽ പ്രവേശിച്ച പലർക്കുമുണ്ടായത് നല്ല അനുഭവമായിരുന്നില്ല.
കെഎംആർഎല്ലിന്റെ സ്റ്റാഫ്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു കമ്പനികളുടെ സ്റ്റാഫ്, അവരൊക്കെ വളരെ ഒരു അറപ്പോടെയും വെറുപ്പോടെയൊക്കെയാണ് നമ്മളെ കാണുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് എന്തോ ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ മതി, നിങ്ങൾക്ക് ജോലി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലൊരു പെരുമാറ്റമാണ്. വീണ്ടും പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ സെക്സ് വർക്കിലേക്കോ ബാങ്കിങ്ങിലേക്കോ ഒക്കെ തിരിയാനുള്ള രീതിയിലേക്ക് ട്രാൻസ്ജെൻഡർ പേരിപ്പിച്ചതും ഈ മെട്രോയുടെയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നടപടികളാണ്.
ലൈംഗിക തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന ലേബലാണ് സമൂഹം ഇപ്പോഴും ഇവർക്ക് ചാർത്തിക്കൊടുക്കുന്നത്.
നമ്മുടെ നാടൻ നാട്ടുകാർക്ക് നല്ലത് തന്നെയാണ് അച്ചു, പക്ഷെ പുതിയൊരു കാര്യം റിസീവ് ചെയ്യാൻ കുറച്ചിന് കൂടുതൽ സമയമെടുക്കുന്നു മാത്രം.
നമ്മെ പോലെ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുള്ള മനുഷ്യരാണ് അവരെന്ന സത്യം അംഗീകരിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കണം. ട്രാൻസ്ജെൻഡറുകളോട് അറപ്പോടെ പെരുമാറുന്ന മാനസികാവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവർക്കെതിരെ ഓഫ്ലൈനിലും ഓൺലൈനിലും നടക്കുന്ന പ്രചരണങ്ങൾ കേരള സമൂഹം ട്രാൻസ്ജെൻഡറുകളെ എങ്ങനെ കാണുന്നു എന്നതിനുള്ള തെളിവ് തന്നെയാണ്. സംസ്ഥാനത്ത് നിന്ന് ഇവരെ ഓടിച്ചുവിടണം എന്നതടക്കമുള്ള സദാചാരമുറവിളികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കാണാം. എന്നുവച്ചാൽ ഞാൻ മേരിക്കുട്ടിയല്ല, ഇനി ഏത് തരത്തിൽ ബോധവൽക്കരണം നടത്തിയാലും നമ്മുടെ മനസ്സ് മാറുന്നില്ല എന്നതാണ് വാസ്തവം.
എന്നും നാട്ടുകാരും കുടുംബക്കാരൊക്കെ പേടിച്ചാ ഞാൻ ജീവിച്ചത്. അഭിമാനോ ദുരഭിമാനോ എന്താണാവോ, അതിനിടയില് നിന്റെ മനസ്സ് കാണാൻ എനിക്ക് പറ്റിയില്ല. അതെന്റെ തെറ്റ് തന്നെയാ. അപ്പച്ചന് സ്നേഹമില്ലാത്തോണ്ടല്ല, ധൈര്യമില്ലാത്തോണ്ടായിരുന്നു.
ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നറിയുമ്പോൾ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന അവഗണന സംബന്ധിച്ച് ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ആ ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിൽ മേരിക്കുട്ടിയുടെ അച്ഛൻ പറയുന്ന വാക്കുകളായിരുന്നു അത്. ആ സിനിമയുടെ ഒരു ഘട്ടത്തിൽ മേരിക്കുട്ടി പറയുന്നുണ്ട്,
എന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അവസാനിപ്പിക്കുന്നു, അന്ന് നിങ്ങളെ വളർച്ച നിൽക്കും.
തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് മേരിക്കുട്ടി അടക്കമുള്ള ട്രാൻസ്ജെൻഡറുകൾ ആവർത്തിച്ചു പറയുന്നത്. അവരെ തോൽപ്പിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങരുത്.
ഇതാണിന്റെ ലോകമല്ല, പെണ്ണിന്റെ അല്ല, ഇത് കഴിവിന്റെ ലോകമാണ്. തോക്കുന്നവരെ നമുക്ക് ജയിക്കാനുള്ള സമയമുണ്ട്.